لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന അത്തരമായ പ്രവർത്തനമാണ് ഈ ഒരു ഒത്തുചേരലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ കേട്ടത്. ഖുർആനിൽ അവസാനത്തെ ജുസ്, 30-ാമത്തെ ജുസ് ആണ് അമ്മ ജുസ് എന്ന് നമ്മൾ പൊതുവെ പറയുന്ന അവസാനത്തെ ഭാഗം. അവിടെ നിന്ന് ബാക്കിലോട്ടാണ് നമ്മൾ ഇൻഷാഅള്ളാ പഠിക്കുക. കാരണം നമ്മൾ നിസ്കാരങ്ങളിൽ ധാരാളമായി ഓതുന്ന സൂറത്തുകൾ മിക്കതും അമ്മ ജുസ്ഇലെ സൂറത്തുകളാണ്. അമ്മയിൽ നിന്ന് അവസാനത്തെ സൂറത്ത് ആദ്യം, അങ്ങനെ അങ്ങനെയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ അവസാനത്തെ സൂറത്ത് 114-ാമത്തെ സൂറത്താണ്, സൂറത്തുൻ നാസ്. 113-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഈ രണ്ട് സൂറത്തുകൾക്കും ഒരുമിച്ച് ഒരു പേര് പറയാറുണ്ട്. ആ പേരെന്താണ്? അൽ മുഅവ്വിദതാനി എന്ന. ഈ രണ്ട് സൂറത്തുകൾക്കും ഒരുമിച്ച് ഒരു പേര് പറയും. അതെന്താണ്? അൽ മുഅവ്വിദതാൻ. മുഅവ്വിദത എന്ന് പറഞ്ഞാൽ രക്ഷ ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള രക്ഷ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിശ്ചയിക്കപ്പെട്ട രണ്ട് സൂറത്തുകളാണ് ഈ സൂറത്തുകൾ. ഈ രണ്ട് സൂറത്തുകൾ, ഇവ അവതരിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സിഹർ ബാധിച്ച സന്ദർഭത്തിലാണ്. യഹൂദനായിരുന്ന ലബീദ് ഇബ്നുൽ അഅ്സം എന്ന യഹൂദൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്തു. അങ്ങനെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അവിടുന്ന് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അവിടുന്ന് മറന്നുപോകും. അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. അവർ യഥാർത്ഥത്തിൽ ആ സിഹർ ചെയ്തത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ചില റിവായത്തുകളിൽ കാണാം, ലബീദ് ഇബ്നുൽ അഅ്സമിന് സിഹർ പഠിപ്പിച്ചു കൊടുത്തത് അവൻ്റെ സഹോദരിയാണ്. അവൾ പറഞ്ഞു, മുഹമ്മദ് ശരിയായ നബിയാണ് എങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന് ഈ സിഹറിനെ കുറിച്ചുള്ള വിവരം നൽകപ്പെടും. അല്ല, അവൻ കള്ളപ്രവാചകനാണ് എങ്കിൽ ഈ സിഹർ അവനെ കൊലപ്പെടുത്തും. വളരെ കടുത്ത സിഹറായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ലബീദ് ഇബ്നുൽ അഅ്സം ചെയ്തത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം നൽകുകയും കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ ഉടനെ, ചില്ലറ മാസങ്ങൾക്ക് ശേഷം, അതിൻ്റെ ചെറിയ ചില പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചതിന് ശേഷം അവിടത്തേക്ക് അതിനെക്കുറിച്ച് വിവരം നൽകപ്പെടുകയും സിഹറിൽ നിന്ന് രക്ഷ നേടാനായി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച് നൽകിയ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബാധിച്ച ആ സിഹർ നീക്കം ചെയ്തു. പല ആളുകളും ചോദിക്കാറുണ്ട്, സിഹർ ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത നൽകിയ സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമിന റസൂലു, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തു അന്നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത നൽകിയ, പ്രത്യേകം ഫദ്ല് എടുത്തു പറഞ്ഞ ഈ സൂറത്തുകൾ ആവർത്തിച്ച് ഓതുകയും അത് ശരീരത്ത് ഊതിയതിന് ശേഷം തടവുകയും ചെയ്യുക. അത് സിഹറിനെ മാറ്റാൻ അങ്ങേയറ്റം സഹായിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിൽ നിന്നോ മറ്റോ അവന് സിഹർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കിട്ടിയാൽ, മിക്കവാറും വീട്ടിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിലോ മറ്റോ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും, അവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് വേഗം കത്തിച്ച് കളയുക, നശിപ്പിച്ച് കളയുക. കിണറ്റിലോ ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന സ്ഥലം അവിടെ നോക്കുക, കിട്ടുകയാണെങ്കിൽ അത് കത്തിച്ച് കളയുക, നശിപ്പിച്ച് കളയുക. ഇതോടുകൂടി ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ സിഹറിന്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. എന്തു വലിയ അസുഖം ബാധിച്ചാലും എല്ലാത്തിനും അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ദുആ, അതിനേക്കാൾ വലിയ ചികിത്സ മറ്റൊന്നുമില്ല. അള്ളാഹു അഷ്ഷാഫിയാണ്, രോഗം മാറ്റി നൽകുന്നവനാണ്, അവന് മാറ്റാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, അള്ളാഹുവിന് നീക്കം ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. പല ആളുകളും സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിന്നു ബാധിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ എന്തോ ഒരു കാര്യമായി കാണുന്നത് കാണാം. അവർക്ക് ബാധിച്ച ആ പ്രയാസം, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ദുആ അത് ഈ പ്രശ്നങ്ങളെയെല്ലാം നിസ്സാരമാക്കും. എന്തു പ്രശ്നങ്ങളും പരിഹരിക്കാൻ റബ്ബ് കഴിവുള്ളവനാണ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅ അല്ലാഹ്. അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനായി ആരാണുള്ളത്? നിങ്ങളുടെ പ്രയാസം നീക്കിത്തരുന്നവനായി ആരാണുള്ളത്? നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കുന്നത് ആരാണുള്ളത്? അ ഇലാഹും മഅ അല്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുവല്ല ഇലാഹുമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ഫലം നൽകുന്ന കാര്യമാണ്. അള്ളാഹു പറയുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം നൽകാം. അള്ളാഹുവിന്റെ വാഗ്ദാനം, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുക. അത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, അതിനും പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും ദുനിയാവിലില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം പ്രശ്നങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അങ്ങേയറ്റം കഴിയും. അത് നമ്മൾ ഏത് അസുഖത്തിലാവട്ടെ, എന്ത് പ്രശ്നത്തിലാകട്ടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരി, അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ, ഇവ പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യപ്പെടാൻ കൽപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. നിസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുൻപ്, അതുപോലെ രാവിലെയും വൈകുന്നേരവും, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകതകൾ ധാരാളമുള്ള സൂറത്താണ് ഈ രണ്ട് സൂറത്തുകളും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് തുടങ്ങുന്ന ഈ രണ്ട് സൂറത്തുകളും. ഈ സൂറത്തുകളുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അനേകം ഹദീസുകളുണ്ട്. അതിൽ പ്രസിദ്ധമായ ഹദീസാണ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു: بين انا اسير مع رسول الله صلى الله عليه وسلم بين الجحفه والابواء اذ غشيتنا ريح وظلمه شديده. ഞങ്ങൾ അബ്വാഇനും ജുഹ്ഫത്തിനും ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, മദീനയിലുള്ള സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ. അബ്വാ എന്ന പ്രദേശം, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതാവ് മരിക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ പിതാവ് മരിക്കുന്നത്, അതുപോലെ തന്നെ ജുഹ്ഫ എന്ന പ്രദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പനി മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ്. ജുഹ്ഫയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കാര്യമായി ഉണ്ടായിരുന്ന ഒരു പനി, മദീനയിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വെള്ളം കുടിച്ചാൽ ഒരു പനി ബാധിക്കും അവിടെ പുറത്തു വന്ന ആൾക്കാരൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയുള്ള പനി അത് നീക്കം ചെയ്യാൻ റസൂലുള്ള പ്രാർത്ഥിച്ചപ്പോൾ അത് ജുഹ്ഫയിലേക്ക് മാറ്റാനാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ഞങ്ങൾ റസൂലുള്ളയോടൊപ്പം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല കടുത്ത കാറ്റും അങ്ങേയറ്റത്തെ ഇരുട്ടും ഞങ്ങളെ ബാധിച്ചു. നല്ല രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത്. നല്ല ആഞ്ഞടിച്ചു വീശുന്ന കാറ്റ് ഞങ്ങൾക്ക് നേരെ വീശാൻ തുടങ്ങി. فجعل رسول الله صلى الله عليه وسلم يتعوذ بقول اعوذ برب الفلق وقول اعوذ برب الناس. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കാൻ തുടങ്ങി. നോക്കണം നിങ്ങൾ, ഇങ്ങനെ കാറ്റ് അടിച്ചു വീശിയപ്പോൾ, പേടിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായപ്പോൾ ഉടനടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കാൻ തുടങ്ങി. വയഖൂൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു: യാ ഉഖ്ബ തഅവദ് ബിഹിമ. അല്ലയോ ഉഖ്ബ, തഅവദ് ബിഹിമ, നീയും ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക. ഫമാ തഅവദ മുതഅവിദും ബിമിസ്ലിഹിമ, ഈ രണ്ട് സൂറത്തുകളെ പോലെ രക്ഷ തേടാൻ, അല്ലാഹുവിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സഹായകരമാകുന്ന മറ്റൊരു മന്ത്രവും ഒരാൾക്കും ലഭിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ സംഭവിച്ചാൽ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുക. പല ആളുകൾക്കും, കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കരയുന്ന ഒരു സ്വഭാവമുണ്ട്. ചെറിയ കുട്ടികൾ പെട്ടെന്ന് കാണാൻ രാത്രി എഴുന്നേറ്റ് ഞെട്ടി എഴുന്നേറ്റ് കരയും. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ചില സന്ദർഭത്തിൽ രാത്രി പെട്ടെന്ന് ഞെട്ടി എണീച്ച് പേടിച്ച് മനസ്സിൽ നിന്ന് പേടി പോകാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൂറത്തുകൾ ആവർത്തിച്ചു പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രക്ഷ ചോദിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുമില്ല ഈ പ്രാർത്ഥനയേക്കാൾ, ഈ തഅവ്വുദിനേക്കാൾ മഹത്തരമായി. ഇതുപോലെ ഒരു പ്രാർത്ഥന വേറൊരാൾക്കും ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില ഹദീസുകളിൽ കാണാം: ഉൻസിലത് അലയ്യ ആയത്തുൻ ലം യുറ മിസ്ലഹുന്ന ഖത്തു, എനിക്കുമേൽ ചില ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ ചില ആയത്തുകൾ വേറെ കാണപ്പെട്ടിട്ടേയില്ല, അതിന് സമാനമായ ആയത്തുകൾ വേറെ ഇല്ല തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു: അൽ മുഅവ്വിദതൈൻ, ഏതാണ് ആയത്തുകൾ? മുഅവ്വിദതൈനിയാ. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള രണ്ട് സൂറത്തുകളാണിത്. നമുക്ക് പ്രയാസങ്ങളോ രോഗങ്ങളോ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളോ പേടിപ്പെടുത്തുന്ന വിഷയങ്ങളോ സംഭവിച്ചാൽ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നത് നമ്മുടെ ഭീതി ഇല്ലാതെയാക്കാൻ, പേടി ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറ്റു പല ഹദീസുകളിലും ഈ പറഞ്ഞ രണ്ട് സൂറത്തുകളുടെ ശ്രേഷ്ഠത വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു: അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം كان اذا اشتكى يقرا على نفسه بالمعوذات وينفث അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രോഗബാധിതനായാൽ മുഅവ്വിദത്തൈൻ പാരായണം ചെയ്യും വയൻഫുസ് എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചൂതും എങ്ങനെയാണ് മന്ത്രിച്ചൂതേണ്ടത് ഖുർആൻ നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ഖുർആൻ അതിലേക്ക് ഓതുക ആദ്യം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതുക പിന്നെ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്നത് ഓതുക എന്നിട്ട് നഫഥ എന്നതിൻ്റെ അർത്ഥം ചെറുതായി തുപ്പലം തെറിപ്പിച്ച് ചെറിയ രൂപത്തിൽ തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ ഊതുന്നതിനാണ് ഇങ്ങനെ ഊതുക ചെറിയ തുപ്പലം അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ തുപ്പലം നമ്മുടെ കയ്യിൽ പതിയുന്ന രൂപത്തിൽ ഊതുക അതിനാണ് നഫസ എന്ന് പറയുക ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ കൈകളിലേക്ക് ഊതും എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശരീരത്തിൽ തടവുമായിരുന്നു ഫലമ്മഷ്ടദ്ദ വജഉ റസൂലുള്ളയുടെ രോഗം കഠിനമായപ്പോൾ കുൻതു അഖ്റഉ അലൈഹി ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഓതിക്കൊടുക്കുമായിരുന്നു വഅംസഹു ബിയദിഹി റജാ ബറകതിഹ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്കാണ് ഞാൻ ഓതുക റസൂലുള്ളയുടെ കൈകളിലേക്ക് ഓതി അവിടുത്തെ കൈകൾ കൊണ്ട് ഞാൻ അവിടുത്തെ ശരീരത്തിൽ തടവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അപ്പോൾ നോക്കൂ നിങ്ങൾ രോഗങ്ങൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന് പഠിപ്പിച്ച് നൽകിയ ഒരു സുന്നത്താണിത് ഇത് നമ്മുടെ മക്കൾക്കും ഇതുപോലെ പകർന്നു കൊടുക്കാൻ പറ്റണം മക്കളോട് പറഞ്ഞു കൊടുക്കണം മോനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും രോഗം ഉണ്ടായിരിക്കും അപ്പൊ മന്ത്രിക്കും ഡോക്ടറെ കാണിക്കാൻ പോകുന്നു അതൊക്കെ അതിന്റെ സ്റ്റെപ്പുകളാണ് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മന്ത്രിക്കുക എന്നത് അനേകം പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് അനേകം പ്രശ്നങ്ങളെ ഇല്ലാതാക്കും അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അനേകം ശ്രേഷ്ഠതകൾ പറഞ്ഞ സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകളും ഇതിൽ അവസാനത്തെ സൂറത്ത് സൂറത്തു അന്നാസ് സൂറത്തു അന്നാസ് ഏറ്റവും വലിയ ഷർറായ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമായ പിശാചിൽ നിന്നുള്ള രക്ഷ ചോദിക്കൽ അടങ്ങുന്ന സൂറത്താണ് സൂറത്തു അന്നാസ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമായ ദുനിയാവിൽ പരന്നിരിക്കുന്ന എന്തൊക്കെ തിന്മകളുണ്ടോ അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ആരാണ് പിശാചാണ് ഷെയ്ത്താനാണ് എബലീസാണ് അവനിൽ നിന്ന് രക്ഷ ചോദിക്കാൻ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തു അന്നാസ് അതിൽ അനേകം പാഠങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഉൽ അഊദു ബിറബ്ബിൻ നാസ് ഉൽ ഉൽ എന്ന് പറഞ്ഞാൽ പറയുക ആ കൽപ്പന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ് അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ പറയുക ഉൽ എന്ന് പറയുന്നത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹുവിന്റെ റസൂലെ പറയുക അപ്പൊ ആ കൽപ്പന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അത് അവിടുത്തെ ഉമ്മത്തിനോടുകൂടിയുള്ള കൽപ്പനയാണ് നമുക്കൊക്കെ ബാധകമാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കൽപ്പന നമുക്കെല്ലാവർക്കും ബാധകമാണ് അല്ലെ ഖുർആനിൽ എവിടെയെല്ലാം റസൂലുള്ളയോട് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെല്ലാം നമുക്ക് ബാധകമാണ് അല്ലാഹുവിന്റെ റസൂലിന് മാത്രം പ്രത്യേകമാണ് എന്ന് വ്യക്തമായി തെളിവ് വന്ന കാര്യങ്ങളൊഴികെ ഖുർആൻ എത്രയോ ആയത്തുകളിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ നിസ്കരിക്കാൻ പറയുന്നുണ്ട് അതൊക്കെ റസൂലുള്ളാഹിക്ക് മാത്രമാണോ അല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമുക്കും അത് ബാധകമാണ് അപ്പോൾ ഖുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലെ പറയുക എന്നാണ് പക്ഷെ ആ കൽപ്പന നമുക്ക് കൂടി ബാധകമാണ് അല്ലയോ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട റസൂലുള്ളയെ പിൻപറ്റിയ ആളുകളെ നിങ്ങളും പറയുക എന്താണ് പറയേണ്ടത് അഊദു ബിറബ്ബിന്നാസ് അഊദു എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ തവണ എടുത്തതാണ് ആദ എന്ന് പറഞ്ഞാൽ രക്ഷ തേടി എന്നാണ് അല്ലെ നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം ആ കാര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നമ്മൾ എന്തിൻ്റെയെങ്കിലും മറ സ്വീകരിക്കുന്നതിനാണ് ആദ എന്ന് പറയുക അപ്പൊ ഇവിടെ നമ്മൾ ഭയക്കുന്നത് പിശാചിനെയാണ് ഷെയ്ത്താനെയാണ് അവനിൽ നിന്നാണ് നാം രക്ഷ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാം അവനിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു ആരോട് രക്ഷ ചോദിക്കുന്നു റബ്ബ് എന്ന വാക്ക് നമ്മൾ മുന്നെടുത്തതാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ പരിപാലിക്കുകയും അവരുടെ രക്ഷാധികാരം ഏറ്റെടുക്കുകയും ചെയ്തവനാണ്, അവനാണ് റബ്ബ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട്, ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും അവരെ സൃഷ്ടിക്കുകയും അവരെ ഉടമപ്പെടുത്തുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യരെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഒന്ന്, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് ഷൈത്താൻ. നമ്മൾ മനുഷ്യർക്ക് അല്ലാഹുവാണ് രക്ഷകനായി ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ അഭയം. നമ്മുടെ ശത്രുവാകട്ടെ ഷൈത്താനാണ്. പിശാചിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ, ഷൈത്താൻ അവന് നമ്മെ കാണാൻ സാധിക്കും, നമുക്ക് അവനെ കാണാൻ കഴിയുകയില്ല. എന്നാൽ അവന് കാണാൻ കഴിയാത്ത അവനെ കാണുന്ന ഒരാളുണ്ട്, അതാരാണ്? അല്ലാഹുവാണ്, സുബ്ഹാനഹു വ തആല. അല്ലെ, അതാണ് ഇസ്തിആദത്തിന്റെ രഹസ്യങ്ങളിലൊന്ന്. നമ്മെ കാണുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത ശത്രുവാണ് പിശാജ്. ആ പിശാജിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് ഏറ്റവും അർഹനായത് ആരാണ്? അവനെ കാണുന്ന, എന്നാൽ അവന് കാണാൻ സാധിക്കാത്ത അല്ലാഹുവാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നത്, പിശാചിൽ നിന്ന് രക്ഷ തേടുമ്പോൾ അല്ലാഹുവിന്റെ പേര് ഓർക്കുക എന്നത് ഷൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അരികിൽ ഒരു സഹാബി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരിക്കവേ അദ്ദേഹത്തിന്റെ വാഹനം അതിന്റെ കാലി തെറ്റിയപ്പോൾ, അത് കാലി തെന്നിയപ്പോൾ ആ സഹാബി പറഞ്ഞു, തഈസ ഷൈത്താൻ, ഷൈത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ തഈസ ഷൈത്താൻ, പിശാച് നശിക്കട്ടെ എന്ന് നീ പറയേണ്ടതില്ല, അങ്ങനെ നീ പറയാൻ പാടില്ല. ഫഇന്നക ഇദാ ഖുൽത ദാലിക തആദം ഹത്ത യകൂന മിസ്ലൽ ബൈത്ത്, അങ്ങനെ നീ പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഷൈത്താൻ അവൻ വലുതാകും, എന്നിട്ട് അവൻ ഒരു വീടിന്റെ വലുപ്പത്തിലേക്ക് വലുതായി കളയും. അവൻ പറയും, വയഖൂലു ബിഖുവതി, കണ്ടില്ലേ, എന്റെ ശക്തി കൊണ്ട് എനിക്ക് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ സാധിച്ചു എന്ന് അവൻ പറയും. അതുകൊണ്ട് റസൂലുള്ള പറയാൻ, വലാക്കിൻ ഖുൽ ബിസ്മില്ലാ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നീ പറയുക ബിസ്മില്ലാ എന്ന് പറയുക. فإنك إذا قلت ذلك تصاغر حتى يكون مثل الذباب, അങ്ങനെ നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ഷൈത്താൻ അവൻ നിന്നനായി ചെറുതായി ഒരു ഈച്ചയെ പോലെ ആയിത്തീരും. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാരണം. പിശാചിൽ നിന്ന് രക്ഷ തേടുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ഷൈത്താനെ ദൂരേക്ക് അകറ്റാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അദാൻ കൊടുത്തു കഴിഞ്ഞാൽ ഷൈത്താൻ അത് കേൾക്കാൻ സാധിക്കാത്ത ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടുമെന്ന്. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കീശ്വാസം വിട്ടുകൊണ്ട് ദൂരേക്ക് ഓടിക്കളയുമെന്ന്. പിന്നെ നിസ്കാരത്തിന് കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും, എന്നിട്ട് ആൾക്കാരുടെ വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷൈത്താൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുമ്പോൾ അവൻ ഇറങ്ങിയോടും. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ പറഞ്ഞ മുഅവ്വിദാത്തുകൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യമുണ്ട്, എന്താണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് പറയണം. വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അസ്കാറുകൾ പല ആളുകളും ചൊല്ലുന്നത് കാണാം, പക്ഷെ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാകാൻ സാധ്യതയുണ്ട്. ഒന്നല്ലെങ്കിൽ അവന് ഇതിന്റെ അർത്ഥം അറിയില്ല, അതല്ലെങ്കിൽ അവന് ഇതിന്റെ ആശയം അറിയാം, പക്ഷെ അത് ചിന്തിച്ചുകൊണ്ടല്ല അവൻ പറഞ്ഞിട്ടുള്ളത്. അതുമല്ലെങ്കിൽ അവൻ ഈ പറയുന്നതിൽ വിശ്വാസക്കുറവുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ദിക്കറുകൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ചൊല്ലുന്ന ദിക്കറിന്റെ അർത്ഥം അറിയണം, അതിന്റെ ആശയം ആലോചിക്കണം. ആ ആശയം ആലോചിക്കുന്നതോടൊപ്പം ഇതിന് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉ അല്ലാഹ വഅൻതു മുഖിനു ബിൽ ഇജാബ, അള്ളാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പോൾ മഅവിദാത്തുകൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മളത് ആലോചിക്കുക. ജനങ്ങളുടെ, എല്ലാ ജനങ്ങളുടെയും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ളവരെ സൃഷ്ടിച്ചവനായ, എല്ലാവരെയും പഠിച്ചവനായ, എല്ലാവർക്കും ഉപജീവനം നൽകുന്നവനായ റബ്ബ്, അവനെ കൊണ്ടാണ് ഞാൻ രക്ഷ ചോദിക്കുന്നത്. അത് ആലോചിച്ചുകൊണ്ട് പറയാൻ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അഊദു ബിറബ്ബിന്നാസ്, മലികിന്നാസ്. രണ്ടാമത് നാം പറയുന്നത് എന്താണ്? മലികിന്നാസ്, അത് അഊദു ബിറബ്ബിന്നാസ് എന്നതിന്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് മലികിന്നാസ് എന്ന് പറഞ്ഞത്. കാഫിന് കിസർ വരാൻ കാരണം എന്താ? റബ്ബ് എന്നതിന്റെ ബാക്കിയാണത്. അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ്. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. മലികിന്നാസ്, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്, അവരുടെ സർവാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ്, ജനങ്ങളുടെ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അല്ലാഹുവാണ് മനുഷ്യരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഞാൻ മനുഷ്യരിൽപ്പെട്ട ഒരാളാണ്, എന്റെ റബ്ബാണ് എന്റെ കാര്യം തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവനാണ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകുന്നത്. ഈ ബോധ്യം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതാണ് നാം അർത്ഥമാക്കുന്നത്. തൊട്ടു ശേഷം നാം പറയുന്നു ഇലാഹിന്നാസ്. ഇലാഹിന്നാസ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദുൽ ഹഖ്, യഥാർത്ഥ ആരാധ്യൻ, ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹതയുള്ളവൻ, അതാണ് ഇലാഹ്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ യഥാർത്ഥ ആരാധ്യൻ, ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള ഏക ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഖുർആനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇബാദത്തിന് അല്ലാഹു മാത്രമാണ് അർഹൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് പല ആയത്തുകളിലും അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആൻ പലയിടത്തും കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത സൂറത്തുള്ളത് എന്ത്? എവിടെയുള്ളത്? മാലിക് യൗമിദ്ദീൻ, അയ്യാക നഅബ്ദു വ അയ്യാക നസ്തഈൻ. ഖുർആനിൽ പലയിടത്തും അത് കാണാം. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞതിന് തൊട്ടു ശേഷം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതായി കാണാം. എന്താണ് ഇത് പറഞ്ഞതിന് പിന്നെ രഹസ്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അത് പറയാനുള്ള കാരണം, എന്തുകൊണ്ടാണ് മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്? അവർ വിചാരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താൻ ഈ പറഞ്ഞ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം, എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം നേടിയെടുക്കാൻ, എന്റെ എന്തെങ്കിലും ഒരു ഉപദ്രവം തടുത്തു വെക്കാൻ ഔലിയാക്കന്മാർക്ക് കഴിയും, നബിമാർക്ക് കഴിയും, സ്വാലിഹീങ്ങൾക്ക് കഴിയും, അവർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഈ പറഞ്ഞ ആളുകൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനെ തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് മാത്രമാണ് സർവ അധികാരവും എന്ന് ഇടക്കിടക്കായി ഓർമ്മപ്പെടുത്തുന്നത്. ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ ആയത്തുകളിൽ പറഞ്ഞു, പരിപൂർണമായും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്, വേറെ ഒരാൾക്കും അതിൽ അധികാരമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പല ആളുകളുടെയും ധാരണ, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഷഫാഅത്ത് നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ ധാരണയെ തിരുത്തുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പല ആയത്തുകളിലും അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറയാനുള്ള കാരണം, അള്ളാഹുവിനുള്ള ഇബാദത്ത് നൽകുന്നതിനെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുൻപ് തന്നെ. അപ്പൊ ഈ ആയത്തിൽ മൂന്ന് കാര്യം പറഞ്ഞു. ഖുലഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്. അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങളാണത്. ഒന്ന് അള്ളാഹു സുബ്ഹാന തആല റബ്ബാണ്, അള്ളാഹു ആണ് അധികാരമുള്ളവൻ, അള്ളാഹു ആണ് ഇലാഹായിട്ടുള്ളവൻ. ഈ മൂന്ന് ആയത്തുകളിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളുമുണ്ട്. ഏതൊക്കെയാണത്? ഖുലഊദു ബിറബ്ബിന്നാസ് എന്ന് പറഞ്ഞതിൽ തൗഹീദു അർറുബൂബിയ്യ, അള്ളാഹു മാത്രമാണ് നമ്മെ പഠിച്ചവൻ എന്ന തൗഹീദിന്റെ ആദ്യത്തെ ഭാഗമുണ്ട്. തൗഹീദുൽ ഉലൂഹിയത്ത് എവിടെയാണുള്ളത്? ഇലാഹിന്നാസ് എന്ന വാക്കിലുണ്ട്. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. തൗഹീദുൽ അസ്മാ വസ്സിഫാത്തോ ഈ മൂന്ന് ആയത്തുകളിലുമുണ്ട്. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് മലിക്ക്, അള്ളാഹുവാണ് ഇലാഹ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പൊ ഖുർആനിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുമുണ്ട്, സൂറത്തുൽ നാസിലുമുണ്ട്. ഖുർആന്റെ തുടക്കത്തിലുമുണ്ട്, ഖുർആന്റെ അവസാനത്തിലുമുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിന്റെ ആരംഭത്തിലുള്ള സൂറത്തിലും തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഖുർആനിന്റെ അവസാനത്തിലുള്ള സൂറത്തിലും തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മൂന്ന് നാമങ്ങൾ നാം പറഞ്ഞു. ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്. ഇനി എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്? അതാണ് ഇനി അടുത്തതായി പറയുന്നത്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. അല്ലാഹുവെ, ഞാൻ രക്ഷ ചോദിക്കുന്നത് ഏതിൽ നിന്നാണ്? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഒരു കാര്യത്തിൽ നിന്ന്, ഷർ എന്ന് പറഞ്ഞാൽ തിന്മ, ഉപദ്രവം. മിൻ ശർറിൽ വസ്വാസ്, വസ്വാസിന്റെ ഉപദ്രവത്തിൽ നിന്ന്. പ്രത്യേകം മനസ്സിലാക്കണം, ഇവിടെ വസ്വാസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്ന വസ്വാസിനെ കുറിച്ചല്ല. നമ്മൾ പറയില്ല എനിക്ക് നിസ്കാരത്തിൽ വസ്വാസുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നുണ്ട്, നിസ്കാരത്തിൽ ശേപ്പാൻ ഓരോ ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട്. ഊന്നു കൊടുക്കുമ്പോൾ വസ്വാസ് ഉണ്ട്. എന്താ വസ്വാസ്? എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വരുന്നു, ഊന്നു ശരിയായിട്ടില്ലാന്ന് തോന്നുന്നു. ആ അർത്ഥമല്ല വസ്വാസിന് ഇവിടെയുള്ളത്. ഇവിടെ വസ്വാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശേപ്പാനാണ്, പിശാചിന്റെ പേരാണത്. മിൻ ഷർറിൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഐ മിൻ ഷർറി ശൈത്താൻ ദുൽ വസാവിസ്, ധാരാളം വസ്വാസ് ചെയ്യുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇവിടെ വസ്വാസ് എന്നത് പിശാചിന്റെ പേരായി പറഞ്ഞതാണ്. അതായത് നമ്മൾ മലയാളത്തിലും പറയും, അറബിയിലുള്ള ഈ പ്രയോഗം മലയാളത്തിലൊക്കെ ഉണ്ട്. നമ്മൾ ചില സമയത്ത് എന്ത് പറയും, ഉദാഹരണത്തിന് ഒരാൾ നല്ല തമാശ പറയുന്ന ആളാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അവനൊരു തമാശയാണെന്ന് പറയും. അവനൊരു തമാശക്കാരനാണ് എന്ന് പറയുന്നതിന് പകരം അവനൊരു തമാശയാണ് എന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയാം? അവനൊരു കോമഡിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവനെ അങ്ങനത്തെ അതിൻ്റെ ഒരാളാണ്, അവൻ കംപ്ലീറ്റ് തമാശന്റെ ആളാണ്, അത്രമാത്രം തമാശയുള്ള ആളാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയും ആള് വല്ലാതെ വെറുപ്പിക്കുന്ന സ്വഭാവം, അതൊരു വെറുപ്പിക്കലാണെന്ന് പറയും. അവന്റെ പേര് പറയില്ല, മറിച്ച് ആ അവന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്വഭാവം അവന്റെ പേരാക്കിട്ട് കൊടുക്കും. എന്തുകൊണ്ട്? അവൻ ധാരാളമായി ഇത് ചെയ്യുന്നത് കൊണ്ട്. അറബിയിൽ ഇത് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന എനിക്കറിയില്ല. മസ്ദർ എന്നാണ് ഇതിന് പറയുക. മസ്ദർ ഒരാളുടെ പേരായിട്ട് അങ്ങ് കൊടുക്കും. ഉദാഹരണത്തിന്, നല്ല നീതിമാനായ ഒരു മനുഷ്യൻ, എന്താ നീതിമാൻ അറബിയിൽ പറയുക? ആദിൽ എന്നാണ് പറയുക. അയാൾ വളരെ നീതിമാനാണെങ്കിലോ അയാളെ പറ്റി നമ്മൾ പറയും അദ്ലുൻ എന്ന് പറയും. അദിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ ശരിക്കും നീതിമാൻ. പക്ഷെ അത് ഒരാളുടെ പേരായി കൊടുത്താലോ അത്രമാത്രം നീതിമാനാണ് എന്നാണ് അർത്ഥം. ഷെയ്ത്താൻ ധാരാളം വസ്വാസ് ചെയ്യുന്നവനാണ്, അതുകൊണ്ട് അവൻ വസ്വാസുകാരനാണ് എന്ന് പറയാതെ അവനെ പറ്റി എന്ത് പറഞ്ഞു? അവനെ വസ്വാസാണ് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ മിൻ ഷർറിൽ വസ്വാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വസ്വാസിന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വസ്വാസ് അല്ല, മറിച്ച് വസ്വാസ് ചെയ്യുന്ന ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ്. മിൻ ഷർറിൽ വസ്വാസ്, വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ത്താനെ കുറിച്ചാണ് ഈ പറയുന്നത് പറഞ്ഞു. എന്താണ് ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ? വസ്വാസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാകുന്ന തിന്മകൾ ചെയ്യാനുള്ള പ്രേരണയാണ്. അതാണ് വസ്വാസ്. ഇനി ഉപദ്രവകരമായ കാര്യമാണത്. നമ്മൾ നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് മനസ്സിൽ തോന്നും അങ്ങനെ ഒരു കാര്യം ചെയ്താലോ, അതൊന്ന് കണ്ടാലോ, ഈ വീഡിയോ ഒന്ന് എടുത്തു നോക്കിയാലോ. നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അല്ലെ എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു തോന്നൽ വരും. നിസ്കാരത്തിൽ നമ്മൾ കയറി നിൽക്കുന്ന ഉടനെ തന്നെ തുടങ്ങും ഓരോന്നോരോന്നായിട്ട്. അല്ലെ, അവിടെ അങ്ങനെ ചെയ്യണം, ഇവിടെ അങ്ങനെ ശരിയാക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അത് പോയി, പിന്നെ അതിനെ കുറിച്ചൊന്നും ചിന്തയില്ല. ഇതാണ് വസ്വാസ്, അതായത് തിന്മകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക, ഇബാദത്തുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. ഇതാണ് വസ്വാസ്. വസ്വാസിന് പല രൂപങ്ങളുണ്ട്, അത് പല ദർജകളുമാണ്. അത് വല്ലാതെ കടുത്ത് ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനവന്റെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ തന്നെ ബാധിക്കും. അങ്ങനെ ചില ആളുകൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്വാസ് ഒരാളെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പുറത്തു കടക്കൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, വസ്വാസിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? അത് തുടങ്ങുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാതിരിക്കുക, മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് വേഗം ശ്രദ്ധ തിരിക്കുക. ഷെയ്ത്താൻ മനുഷ്യരെ പിടിക്കുന്ന രൂപങ്ങളിൽ തുടക്കത്തിൽ പിടിക്കുന്ന രൂപമാണ് വസ്വാസ്. അതിൽ നിന്നാണ് പിന്നെ അവൻ കയറി കയറി അവന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴി കണ്ടെത്തുക. മിൻ ശർരിൽ വസ്വാസ്, വസ്വാസ് ചെയ്യുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്. സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, വസ്വാസിന്റെ പ്രശ്നം നമ്മളിലേക്ക് കൂടുതൽ കടന്നു വരാൻ കാരണമാകുന്ന കാര്യം, ബാത്റൂമിൽ പോയാൽ മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിലും മലമൂത്ര വിസർജനത്തിന്റെ സമയത്തും നന്നായി വൃത്തിയാക്കാത്തതാണ്. അത് വസ്വാസിലേക്ക് പിന്നീട് നയിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മൂത്രമൊഴിക്കുമ്പോൾ നല്ലപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, മലവിസർജനം നല്ലപോലെ വൃത്തിയാക്കി പോരുക എന്ന സ്വഭാവം നിനക്കില്ലേ, വസ്വാസ് എന്ന രോഗം നിന്നെ പിടികൂടാൻ സാധ്യത കൂടുതലാണ്. കാരണം പിശാജ് നജസുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ചേർന്നിരിക്കും. അതുകൊണ്ട് നല്ല ശുദ്ധിയായി നടക്കുക എന്നത് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല വഴിയാണ്. ഷെയ്ത്താൻ വസ്വാസ് ചെയ്യുന്ന പിശാജിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷ ചോദിക്കുന്നു. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ ഖന്നാസാണ്. എന്താണ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പദം ഖുർആൻ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ്. നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖനസ് എന്ന ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് നക്ഷത്രങ്ങളുടെ പ്രത്യേകത? ചില നക്ഷത്രങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണാം, അതിങ്ങനെ മിന്നി മറയും, ഇങ്ങനെ ബ്രൈറ്റ് ആവും, മിന്നും, എന്റെ ലൈറ്റ് പോകും. മിന്നി മറയുന്ന നക്ഷത്രങ്ങളുണ്ട്, തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളുണ്ട്. ചിലത് ഇങ്ങനെ സ്റ്റഡിയായി നിൽക്കും, ചിലത് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം? ഇങ്ങനെ മിന്നി മറയുന്നതായി കാണാം. പിശാജ് ഷെയ്ത്താൻ ഇതുപോലെ തന്നെയാണ് അവന്റെയും പ്രവർത്തനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ഇബ്നു ആദം. പിശാജ് മനുഷ്യന്റെ കൽബിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്, അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കൽബിനോട് ചേർന്ന് പിടിച്ചാണ് ഇരിക്കുന്നത്, വിടാതെ പിടിച്ചിരിക്കുകയാണ്. ഇദാ സഹാ വഗഫല വസ്വസ്, അവൻ അള്ളാഹുവിനെ കുറിച്ച് മറന്നാൽ, അശ്രദ്ധയിലായി കഴിഞ്ഞാൽ വസ്വസ്, അവന്റെ ഹൃദയത്തിൽ വസ്വാസ് അവൻ കയറ്റിയിടും. അതുകൊണ്ടാണ് വെറുതെ ഇരിക്കാനുള്ള സ്വഭാവം കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വസ്വാസ് ഉണ്ടാവും. ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് ചിന്ത ഇങ്ങനെ കൂടുതലായിരിക്കും. ഇത് അസഹ വഖഫൽ വസ്വസ്, അവൻ അള്ളാഹുവിനെ മറക്കുകയും അശ്രദ്ധനാവുകയും ചെയ്തു കഴിഞ്ഞാൽ വസ്വസ്, അവൻ വസ്വാസ് കൊണ്ടുവരും. അവൻ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഇവൻ പിന്തിരിഞ്ഞോടും. അതാണ് ഖനസ് എന്നതിന്റെ അർത്ഥം. ഖന്നാസ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിനെ ഓർത്തു കളഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്ന, ധാരാളമായി വസ്വാസ് ചെയ്യുന്ന ഷെയ്ത്താനിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായി വിചാരിക്കുന്നു. മിൻ ശർരിൽ വസ്വാസ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധാരാളമായി വസ്വാസ് ചെയ്യുന്ന പിശാജ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്ർ വന്നു കഴിഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്ന ഷെയ്ത്താൻ, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മിൻ ശർരി അൽ വസ്വാസി അൽ ഖന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഉക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്ന്. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും തന്നെ ജിന്നുകളിൽപ്പെട്ട ഒരു ഖരീനിനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഒരു ഷെയ്ത്താൻ എല്ലാവരുടെ ഒപ്പമുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇയ്യാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്കുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇയ്യായ, എനിക്കുമുണ്ട്. ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലം, എന്നാൽ അല്ലാഹു അവന്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചു, അങ്ങനെ അവൻ മുസ്ലിമായി. ചില റിവായത്തുകൾ കാണാം ഫഅസ്ലമു, അവന്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അവന്റെ ഉപദ്രവം എന്നെ ബാധിക്കുകയില്ല. ഫലാ യഅമുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിശാചിന്റെ ഇത്തരം ഉപദ്രവങ്ങൾ വസ്വാസികളിൽ നിന്ന് സുരക്ഷിതനാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഉമർ, നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താൻ പിന്നെ ആ വഴിയിൽ പ്രവേശിക്കൂല, വേറെ വഴി കൂടെ പോകണം. ഉമറിനെ കണ്ടാൽ ഷെയ്ത്താൻ വേറെ ഒരു വഴിയിലൂടെയാണ് പോവുക. ചില ആൾക്കാർ വിചാരിക്കും ഉമറിനെ കണ്ടാൽ പേടിച്ചോടുന്ന ഷെയ്ത്താൻ എന്തിനാ നബിനെ കണ്ട ഓടാത്തത് എന്ന് ചിലർ വിചാരിച്ചേക്കാം. എന്താണ് അതിനുള്ള ഉത്തരം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ദൂരെ നിന്നുകൊണ്ട് വസ്വാസിലാക്കാൻ ഷെയ്ത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്തു വന്നാൽ പോലും അള്ളാഹുവിന്റെ റസൂലിനെ വസ്വാസിലാക്കാൻ പിശാചിന് സാധിക്കുകയില്ല. റസൂലുള്ള അതിൽ നിന്ന് സുരക്ഷിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവൻ. നമ്മൾ ഏത് ഹദീസ് സഹാബികളെ കുറിച്ച് പറയുന്ന ഏത് ഹദീസുകൾ വായിക്കുമ്പോഴും അതിന്റെയൊക്കെ ഏറ്റവും ഉത്തമമായ സ്വഭാവം റസൂലുള്ളക്ക് ഉണ്ട് എന്ന് ഓർക്കണം. ചില ആളുകൾ ഇങ്ങനത്തെ ഹദീസുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പൊ ഈ കാര്യത്തിൽ റസൂലുള്ളാനേക്കാൾ മുൻപിലാണ് ഉമർ എന്ന് വിചാരിക്കാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ദൂരെ നിന്ന് വസ്വാസിലാക്കാൻ പിശാചിന് സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു നിന്ന് പോലും വസ്വാസിലാക്കാൻ പിശാചിന് സാധിക്കുകയില്ല. ശരി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ പറഞ്ഞ ജിന്നുകളിൽപ്പെട്ട ഒരു ഷെയ്ത്താൻ നമ്മോടൊപ്പം എല്ലാവരോടൊപ്പം ഉണ്ട്. അതാണ് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ രണ്ട് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒന്ന് നന്മ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ തിന്മ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ രണ്ട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടാവും. ഒരാൾ ഒരു സൈഡിൽ നിന്ന് പറയും ചെയ്യരുത്, നീ അത് ചെയ്യാൻ പാടില്ല, നിനക്ക് യോജിച്ചതല്ല, കാരണങ്ങളൊക്കെ പറഞ്ഞുതരും. അള്ളാഹനെ ധിക്കരിക്കലാണ്, ഈ തിന്മ ചെയ്ത് നിനക്കത് യോജിച്ചതല്ല, മോശത്തരാണ്, പാടില്ല എന്നൊക്കെ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ടാവും. വേറൊരു സൈഡിൽ നിന്നോ ചെയ്ത് ഞാൻ എന്തൊരു സ്വീകരിക്കും അല്ലെ, അതൊന്ന് നീ അനുഭവിച്ചറിയണ്ടേ, അതൊന്ന് ചെയ്തു നോക്ക് എന്ന് പറയുന്ന ഒരാൾ ഇപ്പുറത്തുണ്ടാവും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച രണ്ടാളുകളാണ്. ഒന്ന് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനും മറ്റൊന്ന് മലക്കുകളിൽപ്പെട്ട വാഇബുമാൻ. മലക്കുകളിൽപ്പെട്ട നമ്മെ ഉപദേശിക്കുന്ന ഒരാൾ നമ്മോടൊപ്പമുണ്ട്, ജിന്നുകളിൽപ്പെട്ട ഒരു ഷെയ്ത്താനും നമ്മോടൊപ്പമുണ്ട്. തിന്മകൾ നമ്മൾ കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്റെ ശബ്ദം ഉയരത്തിലാകും, മലക്കിന്റെ ശബ്ദം നേർത്തു വരും, പിന്നെ അത് നമ്മൾ കേൾക്കാതെയാകും. നന്മകൾ നമ്മൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് നന്മകളിലേക്കുള്ള നമ്മുടെ വിളി കൂടുതൽ വ്യക്തമാകും, തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് തിന്മയിലേക്ക് കൂടുതൽ അടുക്കും. പിന്നീട് അള്ളാഹു പറയുന്നു അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഈ ഷെയ്ത്താൻ അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദി, അവൻ യുവസ്വിസ്, അവൻ വസ്വാസ് നടത്തുന്നു മനസ്സിന്റെ ഉള്ളിൽ വന്ന്. അവൻ്റെ ഷെയ്ത്താന്റെ വസ്വാസുകളിൽ പല രൂപങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നന്മയെ തിന്മയാക്കി തോന്നിപ്പിക്കുക എന്നതും തിന്മയെ നന്മയാക്കി തോന്നിപ്പിക്കുക എന്നതുമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് ആ തെറ്റിനെ നന്മയാക്കി തോന്നിപ്പിക്കും, നല്ലതാക്കി തോന്നിപ്പിക്കും. അതുപോലെ തന്നെ നന്മയെ തിന്മയാക്കി തോന്നിപ്പിക്കും, മോശമായി തോന്നിപ്പിക്കും. ഷെയ്ത്താന്റെ ഏറ്റവും വലിയ വസ്വാസുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഖുർആൻ പിശാചിനെ കുറിച്ച് പറഞ്ഞ് പല സ്ഥലങ്ങളിലും അല്ലേ, സയ്യന ലഹും അഅമാലഹും, പിശാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു. അത് അവരുടെ വസ്വാസിൽ പെട്ടതാണ്. പക്ഷേ പാൻ അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദി വസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ വസ്വാസ് നടത്തുന്നു. ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ സദ്രുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ കൽബുകളിൽ പിശാജ് ദുർമന്ത്രണം നടത്തുന്നു. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അത് പിശാചിന്റെ ഉപദ്രവങ്ങളിൽപ്പെട്ടതാണ്. ആ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിനൽ ജിന്നതി വന്നാസ്, പിശാചിക്കൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ജിന്നുകളിൽപ്പെട്ട പിശാചാണ്, രണ്ട് മനുഷ്യരിൽപ്പെട്ട പിശാചാണ്. അതിനെ കുറിച്ചാണ് ഈ അവസാനം പറഞ്ഞത്. മിനൽ ജിന്നതി, ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളിൽ നിന്ന്. അൽ ജിന്നതി എന്നത് ജിന്നിയുൻ എന്നതിന്റെ ബഹുവചനമാണ്. ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വന്നാസ്, മനുഷ്യരിൽപ്പെട്ട പിശാചിക്കളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഹുമാ ഷൈത്താനാൻ, പിശാചിക്കൽ രണ്ട് തരത്തിലുണ്ട്. അമ്മാ ഷൈത്താനുൽ ജിന്നി ഫയുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ അവർ ഹൃദയങ്ങളിൽ വന്ന് വസ്വാസ് നടത്തുന്നു. വഅമ്മാ ഷൈത്താനുൽ ഇൻസി ഫയാതി അലാനിയതൻ, മനുഷ്യരിൽപ്പെട്ട പിശാചാകട്ടെ പരസ്യമായി ആളുകൾക്ക് മുന്നിൽ കാണാവുന്ന രൂപത്തിൽ തന്നെ ദുർമന്ത്രം നടത്തുന്നു, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് സൂറത്തുൻ നാസ്, അതിന്റെ വിശദീകരണമായി ഓർമ്മപ്പെടുത്താനുള്ളത്. വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.